പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ 8 ആഴ്ചകളായി നമ്മൾ സുവിശേഷ ഭാഗ്യങ്ങളാണ് ധ്യാന വിഷയമാക്കിക്കൊണ്ടിരുന്നത്. സുവിശേഷങ്ങളിലെ യേശുവിനെ അടുത്തറിയാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായ ഈ വിചിന്തനങ്ങൾ യേശുവിൻ്റെ പ്രബോധനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ നടത്തിയത്. മുഖ്യമായും മത്തായി സുവിശേഷകനെ അനുഗമിച്ചുകൊണ്ടായിരുന്നു ഈ വിചിന്തനങ്ങൾ. മലയിലെ പ്രസംഗം എന്നറിയപ്പെടുന്ന 3 അധ്യായങ്ങളുടെ തുടക്കത്തിലാണ് സുവിശേഷ ഭാഗ്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമാന്തരമായി ലൂക്കാട് സുവിശേഷത്തിലും സുവിശേഷ ഭാഗ്യങ്ങളുണ്ട് എന്ന് നമ്മൾ കണ്ടു. ലൂക്കാട് സുവിശേഷത്തിൽ 4ഉം മത്തായി സുവിശേഷത്തിൽ 9ഉം തവണ ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ എന്ന് ആവർത്തിക്കുന്നുണ്ട്. ഭാവിയിലെങ്ങോ സംഭവിക്കാൻ പോകുന്നൊരു ഭാഗ്യത്തെക്കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുക. യേശു എടുത്തു പറയും, നിങ്ങളുടെ അവസ്ഥ എത്രയോ സന്തോഷപ്രദമാണ്, നിങ്ങളെത്രയോ അനുഗ്രഹീതരാണ്, സന്തോഷിക്കുവിൻ, നിങ്ങളുടെ അവസ്ഥ വളരെയധികം അനുഗ്രഹപ്രദമാണ്, അനുഗ്രഹീതമാണ്. ഇതായിരുന്നു ഓരോ സുവിശേഷ ഭാഗ്യങ്ങളും യേശു എടുത്തു പറയുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ആശ്വസിപ്പിക്കപ്പെടും, ശാന്തശീലർക്ക് ഭൂമി അവകാശമായി ലഭിക്കും, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ സംതൃപ്തരാകും, കരുണയുള്ളവർക്ക് കരുണ ലഭിക്കും, സമാധാനം സ്ഥാപിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. ഇതൊക്കെയാണ് യേശു പറഞ്ഞത്. പക്ഷേ ഇതെല്ലാം അതിവിദൂരമായ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യമല്ല, ഇവിടെ തന്നെ സംഭവിക്കുന്നതാണ്. യേശുവിൻ്റെ വരവോടുകൂടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു ദൈവിക യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള പ്രഘോഷണമാണ് ഈ സുവിശേഷ ഭാഗങ്ങളിലൂടെ യേശു നടത്തിയത്. അതാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പ്രസംഗത്തിൽ തുടക്കത്തിൽ പറയുക. സമയം പൂർത്തിയായി, ദൈവരാജ്യം ഇതാ പടിവാതിൽക്കിലെത്തിയിരിക്കുന്നു, അതുകൊണ്ട് വിശ്വസിക്കുവിൻ, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഇതിനെയാണ് യേശു നസറത്തിലെ സിനഗോഗിൽ വെച്ച് പറഞ്ഞത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സദ്വാർത്ത അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഘോഷിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. ഇതാ ഇന്ന് നിങ്ങൾ കേട്ടിരിക്കെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു എന്ന് യേശു പറയുമ്പോൾ ഈ വിമോചനം, ആശ്വാസം, സന്തോഷം ഒരു യാഥാർത്ഥ്യമാവുകയാണ്. ഇതുതന്നെയല്ലേ മാലാഖമാർ വിളിച്ചു പറഞ്ഞത്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങൾക്കായി രക്ഷൻ കർത്താവായ ക്രിസ്തു ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു, ഇന്ന് ജനിച്ചിരിക്കുന്നു. അതിനാണ് സക്കയോസിൻ്റെ വീട്ടിൽ വരുമ്പോഴും യേശു പറയുക, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അപ്പോഴേ യേശു സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ എടുത്തു കാണിച്ചത് വരാൻ പോകുന്നൊരു കാര്യത്തെക്കുറിച്ചുള്ള വാഗ്ദാനമല്ല, ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ദൈവരാജ്യം ഇതാ ഇന്നിവിടെ നിങ്ങളുടെ മധ്യത്തിൽ സന്നിഹിതമായിരിക്കുന്നു, കണ്ണു തുറക്കുവിൻ, സ്വീകരിക്കുന്നുവിൻ. ദൈവം യേശു ക്രിസ്തുവിലൂടെ നൽകുന്ന ആ വലിയ സന്തോഷമാണ്, ആ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് സുവിശേഷ ഭാഗ്യങ്ങളായി യേശു അവതരിപ്പിച്ചത്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഈ സുവിശേഷ ഭാഗ്യങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ ഒരു മറുവശം ലൂക്ക എടുത്തു കാണിക്കുന്നുണ്ട്. ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ 4 തവണ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞതിന് സമാന്തരമായി 4 തവണ ദുരിതം എന്നുകൂടി പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലാണ് ലൂക്ക എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ സുവിശേഷ ഭാഗ്യങ്ങളുടെ മറുവശം എടുത്തു കാണിക്കുകയാണ്. ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ് ഭാഗ്യം എന്നതും ദുരിതം എന്നതും അവതരിപ്പിക്കുക. എന്നാൽ സമ്പന്നരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ ദുഃഖിച്ച് കരയും. മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം, അവരുടെ പിതാക്കന്മാർ വ്യാജപ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്തു. ഭാഗ്യം എന്ന് പറഞ്ഞതിൻ്റെ ഘടകവിരുദ്ധമായി മറുവശമായി നിൽക്കുന്നതാണ് ദുരിതം. എന്താണ് ഈ ദുരിതം എന്ന വാക്കിൻ്റെ അർത്ഥം? ഇതൊരു ശാപമാണോ, അതോ ഇതൊരു ശിക്ഷാവിധിയാണോ? എന്താ ദുരിതം ദുരിതമെന്ന്? സുവിശേഷം പ്രസംഗിക്കാൻ സന്തോഷ സദ്വാർത്തയുമായി കടന്നു വന്നവൻ എന്തേ ഇങ്ങനെ ശാപവാക്കുകൾ ഉച്ചരിക്കുന്നു? ഇത് ശാപമാണെങ്കിൽ നമുക്കതെങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും യേശുവിൻ്റെ വാക്കുകളായിട്ട്? പക്ഷേ ഇത് ശാപവാക്കിനേക്കാൾ അപ്പുറത്ത് അതിന് വ്യത്യസ്തമായൊരു കാര്യമാണ് നമ്മൾ ഓർക്കണം. ദുരിതം എന്ന് നമ്മൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്ന ഹീബ്രു വാക്ക് ഹോയ് എന്നാണ്. ഹുവായ് എന്ന് ഗ്രീക്കിലും പറയും, വായ്. അതൊരു നിലവിളിയാണ്, വലിയ ദുഃഖത്തിൻ്റെതായൊരു പ്രകടനമാണിത്. ദുരിതമെന്നല്ല വാസ്തവത്തിൽ ഇത് അർത്ഥമാക്കുക. ഇത് വരാൻ പോകുന്ന ഒരു ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുമല്ല, നിങ്ങൾക്ക് ശാപമെന്ന് പറഞ്ഞാൽ ശാപവാക്കുമല്ല, ദൈവം നിങ്ങളെ ശപിക്കട്ടെ നിങ്ങൾ മുടിഞ്ഞു പോകുമെന്ന് പറയുന്നതുമല്ല. ഇത് മറ്റൊരു അർത്ഥമാണ് ഇതിനുള്ളത്. ബൈബിളിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് നോക്ക് മനസ്സിലാവും. വലിയ ദുഃഖത്തിലാണ്ടുപോയൊരു വ്യക്തി, വലിയ അത്യാഹിതത്തിനും നാശത്തിനും നഷ്ടത്തിനും ഇരയായൊരു വ്യക്തി, തൻ്റെ ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വലിയ നിലവിളിയും നെടുവീർപ്പുകളുമാണ്. ഇത് ബൈബിളിൽ ധാരാളം കാണും. ദുഃഖത്തിൻ്റേതായൊരു പ്രകടനമാണ്, വലിയ നാശത്തിൻ്റെ മുമ്പിൽ നടുവിൽ നിൽക്കുന്ന വ്യക്തിയുടെ നിലവിളിയാണ്. മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയെ നോക്കി ആ വ്യക്തിയുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അലമുറയിട്ട് കരയുന്നത് പോലെയാണിത്. ഇത് ശാപവാക്കുകളല്ല, ഇത് ശിക്ഷയുടെ വചനങ്ങളുമല്ല, ഇതൊരു വലിയ നിലവിളിയാണ്, ഹൃദയം പൊട്ടിത്തകരുന്ന ഒരു നിലവിളി. ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ഹാ കഷ്ടം എന്ന് ഇതിനെ വിവർത്തനം ചെയ്യാം. മരണവീട്ടിലെ വിലാപം പോലെയാണിത്. നമുക്ക് ചില ഉദാഹരണങ്ങൾ എടുക്കാം. ഉദാഹരണത്തിന് യേശയ്യാടെ പുസ്തകത്തിൽ 22 തവണ വരുന്നുണ്ട് ഈ നിലവിളി. ജെറമിയായുടെ പുസ്തകത്തിൽ 12 തവണ വരുന്നുണ്ട്. ആമോസ് 2 തവണ, ഹോസിയ 2 തവണ, മിക്ക 2 തവണ. ഹബക്കുക്കിൻ്റെ പുസ്തകത്തിൽ 5 തവണ ഈ ഹുവായി അഥവാ ഹോയ് എന്ന വിലാപഗാനം ഉതിരുന്നുണ്ടാവും. പുതിയ നിയമത്തിൽ അനേകം തവണ യേശു ഇത് ഇപ്രകാരം വിലപിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 13 തവണ വരുന്നുണ്ട്. അതിൽ 8 തവണ 23-ാമത്തെ അധ്യായത്തിലാണ് ഓർക്കണം. മർക്കോസ് 2 തവണയേ കാണുന്നുള്ളൂ. അതേസമയം ലൂക്കായുടെ സുവിശേഷത്തിൽ 15 തവണ ഈ ദുരിതം എന്ന് പറയുന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. യോഹന്നാൻ ഒരിക്കൽ പോലും പറയുന്നില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്ക് ഈ പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിലൂടെ ഒന്ന് ഓടിക്കടന്നു പോയാൽ കുറേയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിലാപഗാനം ഉതിർക്കുന്നത്? ഒരു നിലവിളി ഉയരുകയാണ്. നമുക്ക് യേശയ്യായുടെ പുസ്തകത്തിൽ നിന്നെടുക്കാം. യേശയ്യായുടെ പുസ്തകം 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീടു ചേർത്ത് വയലോട് വയല് ചേർത്ത് അതിൻ്റെ മധ്യത്തിൽ തനിച്ചു വസിക്കുന്നവർക്ക് ദുരിതം. ഇതൊരു ശാപവാക്കല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താണ്? ഇവിടെ വീടോട് വീടും ചേർത്ത് വയലോട് വയല് ചേർത്ത് വലിയ സമ്പന്നരായി മറ്റുള്ളവരുടെ കൂടി സ്വന്തമാക്കി ആർക്കും സ്വസ്ഥമായി സ്വതന്ത്രമായി സമാധാനത്തിൽ ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ മറ്റുള്ളവർക്കൊരു ഭീഷണിയായി പേടി സ്വപ്നമായി കഴിയുന്നവർ, ഇവിടെ ശക്തന്മാർ ധനികന്മാർ അധികാരമുള്ളവർ, അവരുടെ അവസ്ഥ എത്രയോ ദയനീയമെന്നാണ് പറയുക. മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ അവരെല്ലാം തികഞ്ഞവരാണ്, എല്ലാം അവർക്കുണ്ട്, എല്ലാം അവരുടെ സ്വാധീനത്തിലാണ്. പക്ഷേ പ്രവാചകൻ ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ കാണുന്നത് ഇവിടെ ഈ അധികാരവും ആധിപത്യവും സ്ഥാപിച്ച് എല്ലാം പിടിച്ചടക്കി രാജാവിനെ പോലെ വാഴുന്ന വ്യക്തി നികൃഷ്ടനായി ചത്തുകിടക്കുന്നതാണ്. എത്രയോ ഭയാനകമാണ്, എത്രയോ ദയനീയമാണ് ഇതിൻ്റെ അവസ്ഥ. അതിനെക്കുറിച്ച് പ്രവാചകൻ യേശയ്യ 1-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങൾ പറയുന്നുണ്ട്. ഇനിയും നിങ്ങളെ പ്രഹരിക്കണമോ? എന്തേ നിങ്ങൾ തിന്മയിൽ തന്നെ തുടരുന്നു? നിങ്ങളുടെ ശിരസ് മുഴുവൻ വ്രണമാണ്, ഹൃദയം തളർന്നു പോയിരിക്കുന്നു, ഉള്ളം കാൽ മുതൽ ഉച്ചുവരെ ക്ഷതമേൽക്കാത്ത ഒരിടവുമില്ല. ചതവുകളും വ്രണങ്ങളും രക്തമൊലിക്കുന്ന മുറിവുകളും മാത്രം അവയെ കഴുകി വൃത്തിയാക്കുകയോ വെച്ചു കിട്ടുകയോ ആശ്വാസത്തിന് തൈലം പുരട്ടുകയോ ചെയ്തിട്ടില്ല. ഇതാണ് ഇസ്രായേലിൻ്റെ അവസ്ഥ. ഈ അവസ്ഥയിൽ കഴിയുന്ന വ്യക്തിയാണ് വലിയ സമ്പന്നരാണെന്ന് ഭാവിച്ച് നടക്കുക. ജെറമിയായുടെ പുസ്തകത്തിൽ നിന്ന് മറ്റൊരു ഉദാഹരണം. ജെറമിയായുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങൾ, വേദന, അസഹ്യമായ വേദന, ഞാൻ വേദനയാൽ പുളയുന്നു, എൻ്റെ ഹൃദയ ഭിത്തികൾ തകരുന്നു, നെഞ്ചിടിക്കുന്നു, നിശബ്ദനായിരിക്കാൻ എനിക്ക് വയ്യ. ഇതാ യുദ്ധകാഹളം, പോർവിളി ഞാൻ കേൾക്കുന്നു, ഒന്നിനു പിറകെ ഒന്നായി ദുരിതങ്ങൾ ആഞ്ഞടിക്കുന്നു, ദേശം മുഴുവൻ വിജനമായി തീർന്നു, എൻ്റെ കൂടാരങ്ങൾ ഞൊടിയിടയിൽ തകരുന്നു, കൂടാരവിരികൾ നിമിഷനേരം കൊണ്ട് കീറിപ്പറയുന്നു. ഇത് യഥാർത്ഥത്തിൽ ബാഹ്യമായി സംഭവിച്ചിട്ടില്ല, വരാൻ പോകുന്ന ഒരു വലിയ ദുരന്തത്തെ തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ദൈവിക ദർശനത്താൽ കണ്ട പ്രവാചകനാണിത് പറയുക. ആ പ്രവാചകൻ ദർശനം വീണ്ടും പറയുന്നു 23 മുതലുള്ള വാക്യങ്ങളിൽ 4-ാം അധ്യായം. ഞാൻ ഭൂമിയിലേക്ക് നോക്കി, അത് രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ഞാൻ ആകാശത്തേക്ക് നോക്കി, പ്രകാശം കെട്ടുപോയിരുന്നു. ഞാൻ മലമുകളിലേക്ക് നോക്കി, അവ വിറ പൂണ്ടിരുന്നു. കുന്നുകളെല്ലാം ഇളകി ഉലയുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കി, ഒരു മനുഷ്യനെയും കണ്ടില്ല. ആകാശ പറവകളെല്ലാം പറന്നുപോയിരുന്നു. ഞാൻ നോക്കി, ഫലസമൃദ്ധമായ ദേശം ഇതാ മരുഭൂമിയായിരിക്കുന്നു. കർത്താവിൻ്റെ മുമ്പിൽ അവിടുത്തെ ഉഗ്രകോപത്തിൽ നഗരങ്ങളെല്ലാം നിലം പതിച്ചു. ഇതാണ് പ്രവാചകൻ്റെ ഉള്ളിൽ നിന്ന് വലിയ ദീനരോദനമായി ഉയർന്നു വരുന്നത്. ഹോയ് എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ദേശം മുഴുവനും നേരിടുന്ന വലിയ നാശമാണ്. ആ നാശത്തിൻ്റെ മുമ്പിൽ ഉള്ള വിലാപം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വിലാപങ്ങൾ എന്ന പുസ്തകത്തിലേക്ക് വരണം. ആ പുസ്തകത്തിലെ 5 അധ്യായങ്ങളും വിലാപങ്ങളാണ്. രണ്ട് വാക്യം മാത്രം ഞാൻ വായിക്കട്ടെ. 1:1-2. ഒരിക്കൽ ജനനിബിഡമായിരുന്ന നഗരം ഇന്ന് എത്ര ഏകാന്തമായിരിക്കുന്നു. ജനതകളിൽ ഉന്നതയായിരുന്നവൾ ഇന്ന് ദാ വിധവയെ പോലെയായിരിക്കുന്നു. നഗരങ്ങളുടെ റാണിയായിരുന്നവൾ ഇന്ന് കപ്പം കൊടുത്തു കഴിയുന്നു. രാത്രി മുഴുവൻ അവൾ കൈപ്പോടെ കരയുന്നു. അവൾ കവിൾത്തടങ്ങളിലൂടെ കണ്ണീരൊഴുക്കുന്നു. അവളെ ആശ്വസിപ്പിക്കാൻ അവളുടെ പ്രിയന്മാരിൽ ആരുമില്ല. അവളുടെ സുഹൃത്തുക്കളെല്ലാം അവളോട് വഞ്ചന കാണിച്ചു. അവർ അവളുടെ ശത്രുക്കളായിത്തീർന്നു. ഇനി അങ്ങോട്ടുള്ളത് ഈ വിലാപമാണ്. ഈ വിലാപമാണ് ജെറമിയ മുൻകൂട്ടി പറയുന്നത്. ജെറൂസലം നഗരം നശിപ്പിക്കപ്പെട്ടു. നബുക്കദ്നേസറിൻ്റെ സൈന്യം പട്ടണത്തിൻ്റെ മതിലുകൾ ഇടിച്ചു തകർത്തു. ദേവാലയം അഗ്നിക്കിരയാക്കി. 10,000-ക്കണക്കിന് യഹൂദരെ ബാബിലോണിലേക്ക് പ്രവാസികളായി കൊണ്ടുപോയി. ആ വലിയ നാശത്തിൻ്റെ മധ്യത്തിലിരുന്ന് നാശക്കൂനയുടെ മുകളിലിരുന്ന് കൊണ്ട് വിലപിക്കുന്ന അമ്മയെ പോലെയാണ് ജെറൂസലോട് ചിത്രീകരിക്കപ്പെടുന്നത്. അപ്പോഴ് ദുരിതം അഥവാ ഹാ കഷ്ടമെന്ന് പറയുന്നതിൻ്റെ പശ്ചാത്തലം ഇതാണ്. സംഭവിച്ച ഒരു വലിയ തകർച്ച. ആമോസിൻ്റെ പുസ്തകത്തിൽ ആമോസ് ഈ ദുരിതം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, പക്ഷേ അധികം ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഒരു വാക്യം ശ്രദ്ധേയമാണ്. 5:1-2. എന്തുകൊണ്ടാണ് പ്രവാചകന്മാർ ഇപ്രകാരം പറയുന്നത്? ഇസ്രായേൽ ഭവനമേ, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വിലാപഗാനം കേൾക്കുക. ഇസ്രായേൽ കന്യക വീണുപോയിരിക്കുന്നു. അവൾ ഇനി എഴുന്നേൽക്കുകയില്ല. അവൾ സ്വദേശത്ത് പരിത്യക്തയായി കിടക്കുന്നു. എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല. ആമോസ് പ്രവചിക്കുന്നത് ഇസ്രായേലിൻ്റെ സുവർണ ദശ എന്നറിയപ്പെടുന്ന 8-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ്. അന്ന് ജെറുബ്ബാൻ 2-ാമനാണ് രാജ്യം ഭരിക്കുന്നത്. ഇസ്രായേൽ കണ്ട ഏറ്റവും വലിയ സമൃദ്ധിയുടെ കാലഘട്ടമായിരുന്നത്. ആ സമൃദ്ധിയുടെ ഉച്ചകോടിയിൽ നിൽക്കുന്ന ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ടാണ് പ്രവാചകൻ ഈ വിലാപഗാനം ആലപിക്കുക. ആ വിലാപഗാനം ആലപിക്കുമ്പോൾ ഒരു തമാശയായിട്ടേ സമകാലികർക്ക് തോന്നിക്കാണും. പക്ഷേ അധികം താമസിച്ചില്ല. ഏകദേശം 30 കൂടിയ 40 വർഷം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞതെല്ലാം സംഭവിച്ചു. അസീറിയയുടെ ആക്രമണത്തിൽ ഇസ്രായേൽ തകർന്നു വീണു. ഇസ്രായേലിൻ്റെ 10 ഗോത്രങ്ങൾ നാടുകടത്തപ്പെടുക. അവർ ഒരിക്കലും തിരിച്ചു വന്നില്ല. ഇസ്രായേൽ കന്യക വീണുപോയി, പരിത്യക്തയായി കിടക്കുന്നു. ഇപ്പോൾ പ്രവാചകന്മാർ ദൈവത്തിൻ്റെ കണ്ണിലൂടെ സമൂഹത്തെ നോക്കിക്കണ്ടുകൊണ്ട് വിലപിക്കുകയാണ്. ആ വിലാപം ദൈവത്തിൻ്റെ തന്നെ ഒരു വിലാപമായിട്ട് വരിക. മിക്കാ പ്രവാചകൻ്റെ പുസ്തകം 2:1-2. കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കയ്യൂക്കുള്ളതിനാൽ പുലരുമ്പോൾ അവർ അത് ചെയ്യുന്നു. അവർ വയലുകൾ മോഹിക്കുന്നവ പിടിച്ചടക്കുന്നു. വീടുകൾ മോഹിക്കുന്നവ സ്വന്തമാക്കുന്നു. വീട്ടുടമസ്ഥനെയും അവൻ്റെ കുടുംബത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും അവർ പീഡിപ്പിക്കുന്നു. ഇപ്രകാരം മറ്റുള്ളവരുടെ പിടിച്ചുപറിച്ച് ധനികരാവുന്നവർക്ക് ദുരിതമെന്ന് പറയുമ്പോൾ അവരുടെ നില എത്രയോ ദയനീയം, എത്രയോ കഷ്ടകരം. ഇതാണ് പറയുക. ഇതാണ് യേശു ഏറ്റെടുക്കുന്ന പാരമ്പര്യം. യേശു കാണുന്നത് ഈ മുമ്പിൽ നിൽക്കുന്ന വ്യക്തികളെ മാത്രമല്ല, ഈ വ്യക്തികളെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണുകയാണ്. അവരുടെ യഥാർത്ഥമായ അവസ്ഥ എന്താണ്? ഇപ്പോൾ സമ്പന്നരായി കഴിയുന്ന വ്യക്തികളെല്ലാം തികഞ്ഞിരിക്കുന്നു വിചാരിക്കുന്ന വ്യക്തികളുടെ യഥാർത്ഥ അവസ്ഥ എന്താണ്? ദൈവത്തെ സംബന്ധിച്ച് ഭൂതവും ഭാവിയും ഇല്ല, വർത്തമാനമേ ഉള്ളൂ. വരാൻ പോകുന്ന നമ്മൾ കരുതുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സംഭവിച്ചു കഴിഞ്ഞവയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കണ്ണിലൂടെ ഈ ധനികനെ നോക്കി കാണുന്ന യേശു പറയുന്നത്, നിങ്ങൾക്ക് ദുരിതം, അഥവാ നിൻ്റെ അവസ്ഥ എത്രയോ ദയനീയമായിരിക്കുന്നു. കാരണം നിനക്ക് ലഭിക്കാനുള്ള ആശ്വാസം നീ പ്രാപിച്ചു കഴിഞ്ഞു. നിന്റെ ആശ്വാസം നീ പ്രാപിച്ചു, നിനക്ക് യാതൊന്നും പ്രതീക്ഷിക്കാനില്ല. നിന്റെ നില എത്ര ദയനീയം, അത് പിന്നീട് യേശു വ്യക്തമാക്കും. ലാസറിൻ്റെയും ധനവാന്റെയും ഉപമയിലൂടെ കെടാത്ത അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടുന്ന വ്യക്തി നിലവിളിക്കും അബ്രാഹത്തെ നോക്കി. ആ ഒരു അവസ്ഥയായിരിക്കും യേശുവിടെ മുമ്പിൽ കാണുക. ധനികരെ, നിങ്ങൾക്ക് ദുരിതം എന്ന് പറയുമ്പോൾ ഇത് യേശു അനേകം തവണ ആവർത്തിക്കുന്നുണ്ട്. ലൂക്കാട് സുവിശേഷത്തിലെ സുവിശേഷ ഭാഗങ്ങളുടെ ഭാഗമായി തന്നെ ഈ ദുരിതം അഥവാ ഹാ കഷ്ടം എന്നത് ആവർത്തിക്കുന്നുണ്ട് 4 തവണ. അതിനുശേഷം മത്തായി 11:21 ഖൊറാസിൻ നിനക്ക് ദുരിതം, ബേത്ത്സയിദ നിനക്ക് ദുരിതം. ഈ ഖൊറാസിനും ബേത്ത്സയിദയും ഒക്കെ അന്നത്തെ വലിയ സമ്പന്ന കേന്ദ്രങ്ങളായിരുന്നു. ഗലീലി തടാകത്തിന് ചുറ്റുപാടുമുള്ള നഗരങ്ങളാണ്. ആ വലിയ സമ്പന്ന നഗരങ്ങളെ നോക്കി യേശു വിലപിക്കുമ്പോൾ യേശു പറയും, നിന്റെ അവസ്ഥ സോദോമിനേക്കാളും കഷ്ടകരമായിരിക്കും. ഇന്ന് പലസ്തീനായിൽ പോയാൽ കാണാം. ബേത്സദായും ഖൊറാസിനും എവിടെയായിരുന്നു നമുക്കറിയില്ല. ചുരുക്കം ചില കല്ലുകൾ ചൂണ്ടി കാണിച്ചു എന്ന് പറയും, ഇതായിരുന്നു ഖൊറാസിൻ, ഇതായിരുന്നു ബേത്സദ. വലിയ സമ്പന്ന നഗരങ്ങളായിരുന്നവ തകർന്നു വീണു. കാരണം അവർ അവരുടെ സമയം മനസ്സിലാക്കിയില്ല. ഇപ്പോൾ നിന്റെ നില എത്ര ദയനീയം, ഇതാണ് നിനക്ക് ദുരിതമെന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയും പലപ്പോഴും പലതവണ. മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായത്തിൽ 19 വാക്യം, ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. ഗർഭം ധരിക്കുന്നതോ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതോ മുലയൂട്ടുന്നതോ മോശമായതുകൊണ്ടല്ല, ദൈവം നൽകിയ ദിവ്യമായ ദൗത്യമാണ്. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ ഗർഭിണികളും മുലയൂട്ടുന്നവരും വലിയ ക്ലേശങ്ങൾക്കിരയായിത്തീരും. കാരണം റോമൻ പട്ടാളം ജെറൂസലം നഗരത്തിന് കാവൽ നിൽക്കുമ്പോൾ, പാളയമടിച്ച് കാവൽ നിൽക്കുമ്പോൾ, ആ പട്ടാളം ഈ നഗരത്തെ നശിപ്പിക്കുമ്പോൾ ഓടി ഒളിക്കാൻ ഇവർക്ക് സാധിക്കില്ല. ഗർഭിണികൾക്ക് ഓടി അകലാനാവില്ല. മുലയൂട്ടുന്ന കുഞ്ഞുങ്ങളുള്ള സ്ത്രീകൾക്കും ഓടി അകലാൻ സാധിക്കില്ല. അവരുടെ നില എത്രയോ ദയനീയമായിരിക്കും. ഹാ കഷ്ടം. ഇപ്പോൾ ജെറമിയ പ്രവാചകൻ ജെറൂസലത്തെ നോക്കി, അല്ലെങ്കിൽ വിലാപത്ത് ഗ്രന്ഥകാരൻ തകർന്നുപോയ പട്ടണത്തെ നോക്കി വിലപിക്കുന്നത് പോലെയാണ് യേശു വിലപിക്കുക. നിങ്ങൾക്ക് ദുരിതം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഫരിസേയരെ, നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതമെന്ന് യേശു പറയുമ്പോൾ അവരോടുള്ള ശത്രുതാ മനോഭാവമാണ് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഈ മനുഷ്യ വ്യക്തികൾ ദൈവത്തെ ആരാധിക്കുന്നു പറയുകയും ഉള്ളിൽ കാപട്ടിയും വെച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ദൈവത്തെ അല്ല ആരാധിക്കും. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിധിക്ക് അവർ പുറത്തായി പോകുന്നു. ആ സ്നേഹം സ്വീകരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവർ തങ്ങളുടെ തന്നെ ഹൃദയത്തിൻ്റെ ഭിത്തികൾ അടച്ച് പൂട്ടിയിരിക്കുന്നു. നിൻ്റെ ദുരിതാവസ്ഥ എത്രയോ കഷ്ടകരമാണ്. ഹാ കഷ്ടം എന്നുള്ള നിലവിളി. ഇപ്പോഴും ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ അതേ ശക്തിയോടുകൂടി തന്നെ യേശു പറയുകയാണ്, നിങ്ങളുടെ അവസ്ഥ എത്രയോ ദയനീയമാണ്. കണ്ണു തുറക്കണം. ഹൃദയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് കാണണം. മനുഷ്യർ കാണുന്നത് പോലെയല്ല. ഇപ്പോൾ തൽക്കാലം അനുഭവപ്പെടുന്നത് മാത്രമല്ല യഥാർത്ഥ ജീവിതം. യഥാർത്ഥത്തിൽ ദൈവം നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, നിങ്ങളുടെ യഥാർത്ഥമായ അവസ്ഥ എന്താണ്, അത് വാസ്തവത്തിൽ ഇവിടെ പുഴുവലിക്കുന്ന ശവമായി തീർന്നത് പോലെയാണ്. ഇനി ആരോടാണ് പറയുക, എന്താണ് ഈ കഷ്ടത്തിൻ്റെ അടിസ്ഥാനം, അത് നമ്മൾ അടുത്ത തവണ കാണുന്നതായിരിക്കും. ധനികരെ നിങ്ങൾക്ക് ദുരിതമെന്ന് പറയുമ്പോൾ എന്താണ് യേശുവിൻ്റെ കാഴ്ചപ്പാട്? ധനം മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്നതാണോ? ധനവാന്മാർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ലേ? യേശു എന്താണ് ധനത്തെയും ദാരിദ്ര്യത്തെയും ഒക്കെ കുറിച്ച് പറയുന്നത്? നമ്മൾ അടുത്ത തവണ അതൊരു ധ്യാന വിഷയമാക്കും.